Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. പെസഹ വിരുന്ന് ആഘോഷിച്ചതിനു ശേഷം ഇസ്രായേൽ ജനം മോശയുടെ നിർദ്ദേശപ്രകാരം ഉടനെ ഈജിപ്തിൽ നിന്നും പുറപ്പെടുകയായിരുന്നു. അവർക്ക് ആരുടെയും യാതൊരു തടസ്സവും പ്രതിബന്ധവും അനുഭവപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ ഇസ്രായേൽ ദൈവീക ആഹ്വാനം സ്വീകരിച്ച് വാഗ്ദത്ത ഭൂമി ലക്ഷ്യമാക്കി പുറപ്പെട്ടു. സീനായ് മരുപ്രദേശത്തുള്ള വഴിയിലൂടെ ചെങ്കടലിന് നേരെയാണ് ദൈവം തന്റെ ജനത്തെ തിരിച്ചുവിട്ടത്.
ജനമതിൻ പുറപ്പാട്, നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്, മാനവ കുലമതിൻ പുറപ്പാട്.
ഗോഷനിൽ നിന്നും പുറപ്പെട്ട ജനം സുക്കോത്തിൽ നിന്നും വീണ്ടും മുൻപോട്ട് നീങ്ങി. എന്നിട്ട് സീനായ് മരുപ്രദേശത്തിനരികിലുള്ള ഏത്താമിൽ അവർ കൂടാരമടിച്ചു. ജനത്തിന് രാവും പകലും യാത്ര ചെയ്യുവാൻ വേണ്ടുവോളം പകൽ വഴികാട്ടാൻ മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം പരത്താൻ അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകലത്തെ മേഘസ്തംഭമോ രാത്രിയിലെ അഗ്നിശലാകയോ അവരുടെ മുൻപിൽ നിന്നും ഒരിക്കലും മാറിയില്ല. എന്നിട്ട് കർത്താവ് മോശയോടിങ്ങനെ അരുൾ ചെയ്തു, മോസസ് മോസസ്, ഇസ്രായേലിയരോട് പറയുക, നിങ്ങൾ പിന്തിരിഞ്ഞ് പിഹറോത്തിനു മുൻപിൽ മാഗ്ദോലിനും കടലിനും മധ്യേ ബാൽസഫോന്റെ എതിർവശത്ത് പാളയമടിക്കുവിൻ. നിങ്ങൾ തമ്പടിക്കുന്നത് കടലിനടുത്തായിരിക്കണം. അപ്പോൾ ഫറവോ ഇസ്രായേലിയരെക്കുറിച്ചിങ്ങനെ പറയും, കണ്ടില്ലേ, ഇതാ അവർ ഒരിടമില്ലാതെ അലഞ്ഞു തിരിയുകയാണ്. മരുഭൂമി അവരെ കുടുക്കിലാക്കിയിരിക്കുന്നു. ഒരു വശത്ത് ജലം, മറുഭാഗത്ത് മണലാരണ്യം. ഇസ്രായേല്യരെ അനുധാവനം ചെയ്യിക്കത്തക്ക വിധം ഞാൻ ഫറവോയെ ഇനിയും കഠിനചിത്തനാക്കും. എന്നിട്ട് ഫറവോയുടെയും അവന്റെ സൈന്യത്തിന്റെയും മേൽ ഞാൻ എന്റെ മഹത്വം കൈവരിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ ഈജിപ്തുകാർ മനസ്സിലാക്കും. അങ്ങനെ ദൈവം ആജ്ഞാപിച്ചതുപോലെ ഇസ്രായേല്യർ അവരുടെ പുറപ്പാട് തുടർന്നു. ജനം പുറപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഈജിപ്തുകാർക്ക് കാര്യം മനസ്സിലായത്. അവർ ചിന്തിക്കാൻ തുടങ്ങിയത്, ഇസ്രായേലിയരുടെ പുറപ്പാടോടെ നാട്ടിലെ ഇഷ്ടിക കളങ്ങളിലെല്ലാം പണി നിലച്ചിരിക്കുന്നു. ഈജിപ്തിൽ പണിയെടുക്കാൻ പിന്നെ ആളെ കിട്ടാനില്ല. ഫറവോയുടെ സേവകർ അപ്പോൾ പരാതിപ്പെട്ടു, ഇനി നാം എന്തു ചെയ്യും? നമുക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഇസ്രായേലിയരെ നാം വിട്ടയച്ചു, നമ്മുടെ അടിമക്കളെ സ്വതന്ത്രരാക്കി. നാട്ടിലെ ജോലിയെല്ലാം ഇനി ആര് ചെയ്യാനാണ്? ഇത് കേട്ട് ഫറവോയ്ക്ക് വീണ്ടും മനമാറ്റമുണ്ടായി. സൈന്യവുമായി ഇസ്രായേലിനെ പിന്തുടരാൻ തന്നെ ഫറവോ തീരുമാനിച്ചു.
കഠിന ചിത്തനായി ഫറവോ പുറപ്പെട്ടു വീണ്ടും ഇസ്രായേലിനെ വധിക്കാൻ, ബന്ദികളാക്കാൻ. എന്നാൽ നോക്കൂ, ചെങ്കടൽ മാറുന്നു പിറകിലേക്ക്, കാറ്റു വീശുന്നു, കടൽ വറ്റി വഴിയാകുന്നു, ദൈവം തന്റെ ജനത്തെ നയിക്കുന്നു ചിരമായി.
ഉടനെ ഈജിപ്തുകാർ രഥമൊരുക്കി സൈന്യത്തെ സജ്ജമാക്കി. അവരുടെ ഏറ്റവും മികച്ച രഥങ്ങളും ആയുധങ്ങളും അവരുടെ നായകന്മാരെയും ഫറവോ കൂടെ കൊണ്ടുപോയി. മുന്നോട്ട് ചരിച്ചിരുന്ന ഇസ്രായേൽക്കാരെ അവർ പിന്തുടർന്നു. ഫറവോയുടെ തേരുകളും കുതിരകളും കുതിരപ്പടയാളികളും സൈന്യം മുഴുവനും ചെങ്കടൽ തീരത്ത് പീറോത്തിനരികിലൂടെ സഞ്ചരിച്ചിരുന്ന ഇസ്രായേൽ ജനത്തെ ലക്ഷ്യം വച്ചു നീങ്ങി. ഫറവോയും കൂട്ടരും ബാൽസഫ എന്ന സ്ഥലത്ത് വന്ന് പന്തവും പടയും കുതിരയും രഥങ്ങളുമായിട്ട് പാളയമടിച്ചു. രാത്രിയിൽ അകലെ നിന്നും ഇസ്രായേലിയർക്ക് അത് അവ്യക്തമായെങ്കിലും കാണാമായിരുന്നു. ജനം ഭയന്നു വിറച്ചു. ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് അവർ മോശയോട് ഇങ്ങനെ ചോദിച്ചു, ഓ മോസസ്, ഇതെന്താണ്? ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? എന്താണ് ഞങ്ങളോട് ഈ ചെയ്തത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ. ഞങ്ങൾ ഈജിപ്തുകാർക്ക് ജോലി ചെയ്ത് ജീവിച്ചു കൊള്ളാമെന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞതല്ലേ? ഈജിപ്തിൽ അടിമവേല ചെയ്യുകയല്ലേ മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിലും ഭേദം? അപ്പോൾ മോശ പറഞ്ഞു, ജനമേ, നിങ്ങൾ ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. നിങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ കണ്ടതും അകലെ കണ്ടതും നിങ്ങളെ അനുധാവനം ചെയ്യുന്നതുമായ ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. നിങ്ങൾ ശാന്തമായിരിക്കൂ, കർത്താവിൽ വിശ്വസിക്കുവിൻ, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ജനങ്ങളുടെ പരാതി കേട്ട് മോശ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ ദൈവം ഇങ്ങനെ അരുൾ ചെയ്തു, മോസസ്, മോസസ്, നീ എന്തിനാണ് എന്നെ വിളിച്ച് കരയുന്നത്? മുന്നോട്ട് തന്നെ ധൈര്യമായി പോകാൻ ഇസ്രായേലിയരോട് പറയുക. എന്നിട്ട് നിന്റെ ഇടയവടി കയ്യിലെടുത്ത് കടലിനു മേതെ നീട്ടിപ്പിടിക്കുക. ജലം രണ്ടായി വിഭജിക്കപ്പെടട്ടെ. ജനം കടലിനു നടുവെ വരണ്ട നിരത്തിലൂടെ മുന്നോട്ടു പോവട്ടെ. ഞാൻ ഫറവോയെ വീണ്ടും കഠിനചിത്തനാക്കും. അവനെയും അവന്റെ സൈന്യത്തെയും തേരുകളെയും കുതിരപ്പടയാളികളെയും കീഴ്പ്പെടുത്തും. അവന്റെ രഥങ്ങളുടെയും അശ്വസേനകളുടെയും മേൽ ഞാൻ വീണ്ടും ആധിപത്യം സ്ഥാപിക്കും. ഞാനാണ് അങ്ങനെ കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും.
പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിശലാകയായി മരുഭൂവിലൂടവിടുന്നു നയിക്കുന്നു ചെങ്കടൽ തന്നിലേക്കു തന്റെ ജനത്തെ തിരിക്കുന്നു കർത്താവ് തന്റെ ജനത്തെ നയിക്കുന്നു കാക്കുന്നു.
ഇസ്രായേൽ ജനത്തിന്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അപ്പോൾ അവിടെ നിന്നും മാറി ജനത്തിന്റെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്ക് ഇടയിൽ നിലയുറപ്പിച്ചു. അപ്പോൾ മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഇരുകൂട്ടർക്കും പരസ്പരം കാണാനാവാതെയും സമീപിക്കാനാവാതെയും രാത്രി മുഴുവൻ കടന്നുപോയി. എന്നിട്ട് മോശ കടലിനു മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ കിഴക്കൻ കാറ്റ് വീശിച്ചു. അപ്പോൾ കടൽ പിറകോട്ടു മാറി സമുദ്രം വരണ്ട ഭൂമിയായി. ജലം ഇരുഭാഗങ്ങളിലേക്കും പകുത്തു മാറി. ഇസ്രായേലിയർ കടലിന് നടുവെ ഉണങ്ങിയ നിലത്തിലൂടെ നടന്നു നീങ്ങി. അവരുടെ ഇടതും വലതും ജലം മതിലുപോലെ ഉയർന്നു നിന്നു. അപ്പോൾ ഈജിപ്തുകാർ ഫറവോയുടെ കുതിരകളും കുതിരപ്പടയാളികളും തേരുകളുമെല്ലാം അവരെ പിന്തുടർന്ന് കടലിന്റെ നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരെ പിന്തുടരുന്ന ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി. അഗ്നിസ്തംഭത്തിന്റെ ഉജ്ജ്വലപ്രഭയിൽ സൈന്യം പരിഭ്രാന്തരായി നിന്നു. കർത്താവ് അവരുടെ രഥചക്രങ്ങളെ തടസ്സപ്പെടുത്തി. തന്മൂലം സൈന്യത്തിന്റെ മുന്നോട്ടുള്ള ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ ഇങ്ങനെ പറഞ്ഞു, ഓ, ഇനി നമുക്ക് ഓടി രക്ഷപ്പെടാം. കണ്ടില്ലേ, അവരുടെ ദൈവം ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്.
കഠിന ചിത്തനായി ഫറവോ പുറപ്പെട്ടു വീണ്ടും ഇസ്രായേലരെ വധിക്കാൻ ബന്ദികളാക്കാൻ. എന്നാൽ നോക്കൂ, ചെങ്കടൽ മാറുന്നു പിറകിലേക്ക്, കാറ്റു വീശുന്നു, കടൽ വറ്റി വഴിയാകുന്നു, ദൈവം തന്റെ ജനത്തെ നയിക്കുന്നു ചിരമായി.
അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കരം കടലിനു മീതെ ഉയർത്തിപ്പിടിക്കുക, പകുത്തു മാറി നിൽക്കുന്ന ജലം മടങ്ങി വന്ന് ഈജിപ്റ്റുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടിക്കളയട്ടെ. മോശ കടലിനു മീതെ കൈനീട്ടി, പ്രഭാതമായപ്പോഴേക്കും കടൽ പൂർവസ്ഥിതി പ്രാപിച്ചു. ഈജിപ്റ്റുകാർ പിന്നെ തിരിഞ്ഞോടിയത് പൊന്തിവന്ന ജലത്തിന്റെ മധ്യത്തിലേക്കായിരുന്നു. ജലം ഈജിപ്റ്റിന്റെ സൈന്യത്തെയും രഥങ്ങളെയും കുതിരകളെയും സന്നാഹങ്ങളെയും നടുക്കടലിലാക്കി. പിന്നെ ജലം അവരെ വിഴുങ്ങിക്കളഞ്ഞു. അവരിൽ ആരും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട ഭൂമിയിലൂടെ നടന്ന് മുന്നോട്ടു നീങ്ങി. അവരുടെ വലതുമിടതും വെള്ളം മതിൽ പോലെ ഉയർന്നു നിന്നു, മാറി നിന്നു. അങ്ങനെ ആ ദിവസം ഇസ്രായേൽക്കാരെ ഈജിപ്തിലെ ഫറവോയുടെ ക്രൂരമായ കരങ്ങളിൽ നിന്നും കർത്താവ് വിമോചിച്ചു, രക്ഷിച്ചു. ഈജിപ്തുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രായേൽക്കാർക്ക് കാണാമായിരുന്നു. അപ്പോൾ ജനം കർത്താവിനെ ഭയന്നു. അവർ അവിടുത്തെ ദാസനായ മോശയെ വിശ്വസിക്കുകയും ചെയ്തു.
വിഴുങ്ങി കടൽ ഫറവോയിൻ സൈന്യത്തെ, വഴങ്ങി അതു ദൈവഹിതത്തിനായി. കർത്താവുയർത്തിയ കരുത്തുറ്റ കരമത് തന്റെ ജനത്തെ നയിക്കും മോശയിൻ കരമത്.
ഇത് പുറപ്പാടിന്റെ കഥയാണ്. ദൈവം തന്റെ ജനത്തിന് വാഗ്ദാനം ചെയ്ത രക്ഷയുടെ കഥയാണിത്. മനുഷ്യചരിത്രത്തിൽ ഇന്നും ചുരുളഴിയുന്ന ദൈവീക പരിപാലനയുടെയും വിമോചനത്തിന്റെയും പുറപ്പാട് തുടരുകയാണ്. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ ഈ പഠനഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനുമരിയ റോസ്, രമേഷ് മുരളി, ഗാഗുൽ ജോസഫ് എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയാണിത്. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനം അടുത്തയാഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും ശ്രവിക്കാം.